നിന്റെ വചനത്തിന്റെ അത്ഭുത രഹസ്യങ്ങളെ കാണുവാൻ തമ്പുരാനെ ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ദൈവാത്മാവിൽ സ്വീകരിപ്പാൻ ഞങ്ങളോട് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളോട് ഇടപെടണമേ. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ മാനുഷിക അല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മിനിറ്റ് ആയിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് അനുഭവമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. വചന കേൾവി ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ വെളിച്ചവും തെളിച്ചവും തരുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ വചനത്തെ ഏറ്റുവാങ്ങുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ പഠനങ്ങളും ആഴമായ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴമായ അനുഭവങ്ങളിലേക്ക് തിരിയുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ആഴം തരണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വിഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകർന്നിരണമേ. പരിശുദ്ധാത്മാവ് ദൈവവചനം പ്രഘോഷിക്കുന്നവരിലും വചനം കേൾക്കുന്നവരിലും നിന്റെ ആത്മാവിനെ പകരണമേ. അജ്ഞാനികളായിരുന്ന സ്നേഹന്മാരെ പരിശുദ്ധാത്മാവിനെ അയച്ച് ജ്ഞാനികളാക്കിയതുപോലെ തമ്പുരാനെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ പഠിക്കുന്ന പുസ്തകത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേവലം അതൊരു പഠനത്തിന് വേണ്ടി മാത്രമായി ചേരാതെ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഒരു പുതുക്കം നൽകുന്നതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ അർത്ഥവത്തായി ചൈതന്യത്തോടെ പ്രവർത്തിപ്പാൻ വേണ്ടി ഞങ്ങളോട് സഹായിക്കണമേ. മർത്തമറിയം പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹത്തോടെ പ്രവർത്തിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപകളെ തരണമേ. മലമേൽ ശോഭിക്കപ്പെട്ട വിളക്ക് പോലെ പ്രശോഭിപ്പാൻ തക്കവണ്ണം അതിനെ സഹായിക്കണമേ. വിവിധ നിലകളുടെ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അവരുടെ പ്രവർത്തനം പരിശുദ്ധാത്മപൂരിതമായി തീരുവാനും നല്ല സാക്ഷ്യങ്ങളായി തീരുവാനും ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ആരാധനയും അവിടുത്തെ തിരുനാമ മഹത്വത്തിന് വേണ്ടി മാത്രമുള്ളതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ ഞങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു അനുഭവമായി തീരാതെ അതിലൂടെ ദൈവ മഹത്വം വെളിപ്പെടുവാൻ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയെ അവിടുന്ന് കൊടുത്ത കരങ്ങൾ തരുന്നു. ആദ്യോടൊന്ന് കൃപ വ്യാപരിക്കണമേ. അവിടെവിടെയായി ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അടിയന്റെ ബലഹീനതയ്ക്ക് അവിടുത്തെ കൃപ കൂട്ടായിരിക്കണമേ. നഥ ഞങ്ങൾ ഓരോരുത്തരിലും അവിടുത്തെ ആത്മാവിനെ പരിപോഷിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പഠനത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ ഒരുപാട് പുസ്തകത്തിന്റെ ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളും ആദ്യത്തെ 3 വേഴ്സസുമാണ് ഒരുമിച്ച് ചിന്തിച്ചത്. ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ക്ലാസ് അത്ര ക്ലിയർ ആയില്ല, ടെലിഫോണിന്റെ എന്തോ ബുദ്ധിമുട്ട് കാരണം ക്ലിയർ ആയില്ല എന്ന് ഒരു അഭിപ്രായമുണ്ടായി. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ചേർത്ത് ഇന്ന് ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് സാഹിത്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ബുദ്ധിയുടെയോ യുക്തിയുടെയോ അനുഭവത്തിൽ ഉണ്ടായതല്ല, അത് അനുഭവത്തിന്റെ മൂശയിൽ അത് ഉണ്ടായതാണ്. ലോകത്തിൽ നേരിടുന്ന കഷ്ടതകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ വരുവാൻ ലോകത്തിലെ മഹത്വവും യാഥാർത്ഥ്യമാണ് എന്ന് ഈ പുസ്തകങ്ങളിൽ അടിവരയിട്ട് പറയുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പൊള്ളുന്ന തീച്ചുളുടെ അനുഭവത്തിൽ 4-ാമതൊരാള് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ കനത്ത വിങ്ങലുകളുടെയും കഷ്ടതകളുടെയും നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ താങ്ങുവാൻ, നമ്മളെ തലോടുവാൻ നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയും ബലവും തരുന്ന പ്രധാനപ്പെട്ട സംഗതി. റെവലേഷൻ ഓഫേഴ്സ് കംഫർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ടു ക്രിസ്ത്യൻസ് ഓഫ് ഓൾ ഏജസ് ദാറ്റ് ഗോഡ് ഈസ് ഫേംലി ഇൻ കൺട്രോൾ. ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും താഴ്വരകൾ ഉണ്ടായാലും അതിന്റെയൊക്കെ നടുവിൽ ദൈവം യാഥാർത്ഥ്യത്തോടെ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നു, രാജാതിരാജാവായി ഇതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആശയം. When the time is right, the forces of evil that seem to dominate our world will be utterly destroyed and God's eternal kingdom will come into its fulfillment. ലോകത്തിൽ തൽക്കാലത്തേക്ക് തിന്മയുടെയും കഷ്ടതകളുടെയും സാന്നിധ്യം കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ആത്യന്തികമായി ദൈവം വിജയിക്കും, ദൈവത്തിന്റെ ആധിപത്യം ഉണ്ടാകും എന്നുള്ളത് ഇതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച യോഹന്നാന്റെ വെളിപാട് പുസ്തകം എഴുതിയതിനെ കുറിച്ചുള്ളത് പറഞ്ഞത് ഇത് യോഹന്നാൻ സ്ലീഹ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ ഇതിനകത്ത് ആദ്യത്തെ മൂന്ന് പ്രാവശ്യത്തിൽ ഇതിനകാരൻ യോഹന്നാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ യോഹന്നാൻ അപ്പോസ്തലനാണെന്നോ പ്രസ്ബിറ്റർ ആണെന്നോ ഒന്നും അവകാശപ്പെടുന്നില്ല. മറ്റ് രണ്ട് ഗോസ്പൽ ഓഫ് സെന്റ് ജോണും ലെറ്റേഴ്സ് ഓഫ് സെന്റ് ജോണും അതിനകത്ത് ഐഡന്റിറ്റി പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജസ്റ്റിൻ മാർട്ടിറാണ് ഇത് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ് എന്നുള്ളത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഐറേനിയോസും സഭാപിതാവായ ഐറേനിയോസും യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ് ഇതിന്റെ ഗ്രന്ഥകാരൻ എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഡയനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ AD 250 ജീവിച്ച ഡയനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ ഇതിനകത്ത് യോഹന്നാൻ അപ്പോസ്തലന്റെ മറ്റു പുസ്തകവും ഈ വെളിപാട് പുസ്തകവും തമ്മിലുള്ള ഡിഫറൻസിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ഡിഫറൻസ് പറയുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലന്റെ മറ്റ് പുസ്തകങ്ങളിൽ പറയുന്നത് യോഹന്നാൻ ആണെന്നുള്ള ഞാൻ ഏറ്റവും കർത്താവ് ഏറ്റവും സ്നേഹിച്ച കർത്തൃ ശിഷ്യൻ എന്നുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിനോടൊപ്പം കഷ്ടതകളിൽ കൂടെ ഇരിക്കുന്ന ആള് എന്നുള്ള ഒരു അർത്ഥത്തിനകത്ത് പറയുന്നുണ്ട്. കഷ്ടങ്ങളിൽ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് 4 ദർശനങ്ങളെ കുറിച്ച് ഇതിനകത്ത് സൂചിപ്പിച്ചിരുന്നു. 4 ദർശനങ്ങളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. ആദ്യത്തെ ദർശനം 1:9-3:22 ഭാഗത്താണ്. ഫസ്റ്റ് ദർശനം എന്ന് പറയുന്നത് 1:9-3:22 വരെയുള്ള ഭാഗം. അവിടെ മഹത്വാനായ കർത്താവ്, തേജസ്കരിക്കപ്പെട്ട കർത്താവ് സഭകളുടെ നടുവിൽ നിൽക്കുന്നു എന്നുള്ളത്, സഭയെ നയിക്കുവാൻ, സഭയെ വഴി നടത്തുവാൻ സഭയുടെ ആലോചനക്കാരനായ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് 1 ദർശനത്തിൽ കാണുന്നത്. 2 ദർശനം 4:1-16:21 വരെയുള്ള ഭാഗത്ത് അവിടെ ദൈവവും സാധാരണ തമ്മിലുള്ള സംഘട്ടനത്തെ, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ, ദൈവവും സാധാരണ തമ്മിലുള്ള മത്സരം. മിശിഹായെ നശിപ്പിക്കുവാനുള്ള അവന്റെ ശ്രമം, സാത്താന്റെ ശ്രമം വിഫലമാകുന്നു. അപ്പോൾ അവന്റെ ശ്രമം ഭൂമിയെ നശിപ്പിക്കുവാനായിട്ട് തുടങ്ങുന്നു, അത് വിഫലമായി തീരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ദർശനത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം. തേർഡ് ദർശനം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 21-ാം അധ്യായത്തിന്റെ 8 വരെയുള്ള ഭാഗമാണ്. അത് ആദ്യത്തെ രണ്ടാമത്തേതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. തിന്മയുടെ മേൽ ദൈവത്തിന്റെ വിജയമാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ആശയം. അവസാനം കുഞ്ഞാടിന്റെ കല്യാണം, സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ പലപ്പോഴും വിവാഹവിരുന്നിനോട് പറയുന്നുണ്ട്, വിവാഹവിരുന്നിനോട് ഉപമിക്കുന്നുണ്ട്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണ സദ്യയാണ്. ക്രിസ്തുവും അവന്റെ വിശുദ്ധന്മാരും 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ആഗതമാകുന്നു. അവിടെ വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ ദൈവത്തോടൊപ്പം സഹസ്രാബ്ദ വാഴ്ച, ദൈവത്തോടൊപ്പം ആനന്ദിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. 4-ാം ഭാഗത്തിൽ പുതിയ യെരുശലേമിന്റെ ചിത്രമാണ്. അവിടെയും സന്തോഷത്തിന്റെ അനുഭവമാണ്. ദൈവത്തിന്റെ ദാനമായി ജീവൻ പ്രാപിക്കുവാൻ മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടാണ് 4-ാം ദർശനം അവസാനിക്കുന്നത് എന്നുള്ളതും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചു. ഇതിന്റെ പൊതുവായിട്ടുള്ള വ്യാഖ്യാനം, വെളിപാട് പുസ്തകത്തെ സംബന്ധിച്ച് പൊതുവായ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിന്റെ വാക്യങ്ങളല്ല, വെളിപാട് പുസ്തകം എങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത്, ഈ പുസ്തകം എഴുതപ്പെട്ട കാലത്ത് നടന്ന സംഭവങ്ങളെ ദർശനത്തിൽ കൂടിയും പ്രതിരൂപങ്ങളിൽ കൂടിയും അവതരിപ്പിക്കുകയാണ് എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. കാരണം യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ ഏഷ്യ മൈനറിലും അവിടെയൊക്കെ ഉള്ള ആളുകൾ കൊടിയ പീഡനത്തിലായിരുന്നു, അതിനെ അത് പ്രതിരൂപങ്ങളിൽ കൂടെ അവതരിപ്പിക്കുന്നു, ദർശനത്തിൽ കൂടെ കണ്ട കാര്യം അത് പ്രതിരൂപത്തിൽ കൂടി അവതരിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടാമതൊരു കൂട്ടർ, മനുഷ്യാവതാരം മുതൽ, കർത്താവിന്റെ മനുഷ്യാവതാരം മുതൽ ലോകാവസാനം വരെയുള്ള ചരിത്രം യാതൊരു കാലസൂചനയും കൂടാതെ പൊതുവായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. മനുഷ്യാവതാരം മുതൽ ലോകാവസാനം വരെയുള്ള ചരിത്രം, അന്ന് സംഭവിച്ചതും സംഭവിക്കാനുള്ളതും ഇനി സംഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും, അതിന് പ്രത്യേകിച്ച് അത് എന്ന് നടന്നെന്നോ എങ്ങനെ ആണെന്നോ ഒന്നും പറയാതെ യാതൊരു കാലസൂചനയും കൂടാതെ പൊതുവായി അവതരിപ്പിക്കുന്നു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, ലോകാവസാനത്തെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ള യുഗാന്ത്യ സംഭവങ്ങളുടെ പൂർണ്ണരൂപം, യുഗാന്ത്യ സംഭവങ്ങളുടെ പൂർണ്ണരൂപം ഇതിൽ കാണാം എന്നുള്ള വെളിപ്പെടുത്തൽ, യുഗാന്ത്യപരമായ ദൈവീക പദ്ധതിയുടെ വെളിപ്പെടുത്തൽ എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത്. അത് അല്പം കൂടി വിശദമാക്കിയാൽ, മനുഷ്യ ചരിത്രത്തെ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് നോക്കും. പല ഘട്ടങ്ങൾ, അത് മനുഷ്യോൽപത്തി മുതലുള്ള ഘട്ടം. ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോടൊപ്പം ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ദൈവിക സന്തോഷത്തിലായിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഒരു നിഷ്കളങ്കമായ ഒരു നിർമ്മലതയുടെ, ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവിക ആരാധനയുടെ ഒരു കാലഘട്ടം. അത് ആദവും അവയും ഏദൻ തോട്ടത്തിൽ ഉള്ള സമയമാണ്. അന്ന് മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ഒരു പ്രകൃതിയോടും ശത്രുതയില്ലാതെ നടക്കുന്നു. ക്രൂരമൃഗങ്ങളോട് പോലും മനുഷ്യൻ ശത്രുതയില്ലാതെ ഒന്നായിട്ട് നടക്കുന്ന, പ്രകൃതിയോട് പോലും ശത്രുതയില്ലാതെ ഏകോദര സാഹോദര്യത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമുക്ക് അറിയാനൊക്കെ രാവിലെയും വൈകിട്ടും ആദ്യ മാതാപിതാക്കളെ കാണുവാൻ യഹോവയായ ദൈവം കടന്നു വരുന്നു. അവരോ ദൈവത്തോടൊപ്പം ഒരാത്മീക സന്തോഷത്തിന്റെ ഒരു അനുഭവമുണ്ട്. അതാ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെയും ദൈവിക സാന്നിധ്യത്തിന്റെയും സന്തോഷകരമായ ഒരു അനുഭവം. രണ്ടാമത് ഒരു കാലഘട്ടമുണ്ട്, അത് പാപത്തിന്റെ യുഗമാണ്. പാപം ചെയ്ത മനുഷ്യൻ പാപത്തിന്റെ ഫലമായി അവൻ വേദനയുടെയും ദുഃഖത്തിന്റെയും കഷ്ടതയുടെയും ഒക്കെ
അനുഭവത്തിലേക്കായി തീരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തപ്പോൾ ദൈവം അവന് ശിക്ഷ കൊടുക്കുന്നുണ്ട്, അവനെ ശിക്ഷിക്കുന്നുണ്ട്, അവനെ പലവിധമായിട്ടുള്ള ശാപം കൊടുക്കുന്നുണ്ട്. ആ ശാപത്തിലൂടെ കടന്നു വരുന്നു. അവന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ശാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് നീ വേദന വിയർപ്പോടെ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ വീണ്ടും ചേരും. അങ്ങനെ മനുഷ്യൻ കഷ്ടതകളും ദുഃഖങ്ങളും ഉള്ള ഒരു ലോകത്തേക്ക് അവൻ മാറ്റപ്പെട്ടു. മ്ലേച്ഛതയും അതുപോലെ തന്നെ വഞ്ചനയും കപടതയും ഒക്കെ ഈ പാപലോകത്തിന്റെ പാപ സാഹചര്യത്തിന്റെ ഒരു അനുഭവം. കയനെ കൊല്ലുന്ന കൊല്ലുന്നതിന്റെ ഒക്കെ ഒരു അനുഭവമുണ്ട്. അത് പാപത്തിന്റെ ഒരു യുഗമാണ്. അതിൽ മനുഷ്യന്റെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു, വൈരാഗ്യത്തിന്റെയും ഒക്കെ ഒരു അനുഭവമാണ് ഈ പാപ യുഗത്തിൽ മനുഷ്യനുണ്ടാകും. ഈ പാപയുഗത്തിൽ മനുഷ്യനെ വീണ്ടെടുക്കാൻ, ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, നേർവഴി കാണിക്കുവാൻ ദൈവം കൊടുത്തതാണ് ന്യായപ്രമാണം. അത് ന്യായപ്രമാണത്തിന്റെ വഴിയാണ്. ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ദൈവിക കൽപ്പനകൾ അവന് കൊടുത്തു. ആ കൽപ്പനകൾ അവനെ ദൈവത്തിങ്കിലേക്ക് നയിക്കാനാ. ദൈവത്തിന്റെ കൽപ്പന, ദൈവം കൊടുത്ത കൽപ്പനകൾ അവൻ അനുസരിക്കുമ്പോൾ അനുഗ്രഹമാണ്. ഈ കൽപ്പനകളിൽ നിന്ന് അവൻ വേറിട്ട് പോകുമ്പോൾ അവന് ശാപം. എന്നാൽ ഈ യുഗത്തിൽ ദൈവം നന്മയിലേക്ക് നയിക്കുവാൻ കൊടുത്ത കൽപ്പനകൾ, അവൻ യഥായോഗ്യം ആ നന്മയിലേക്ക് വരേണ്ടതിന് പകരം അവന് ഉണ്ടാകുന്നത് ശാപത്തിന്റെ അനുഭവം. ന്യായപ്രമാണ യുഗത്തിൽ അധികവും ഉണ്ടായത് ശാപമാണ്, ശാപത്തിന്റേതായിട്ടുള്ള അനുഭവം. മനുഷ്യനെ നേർവഴി നടക്കുവാൻ, മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ചില പ്രമാണങ്ങളും ചില നിബന്ധനകളും അവന് കൊടുത്തു. പക്ഷേ ഈ നിബന്ധനകൾ അവനെ നന്മയിലേക്ക് നയിച്ചില്ല, അവൻ നന്മയിലേക്ക് വന്നില്ല, അവൻ കൂടുതൽ ശാപത്തിലേക്ക്, കൂടുതൽ ദൈവ ശിക്ഷയിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 4-ാമത് ഒരു യുഗമുണ്ട്, കൃപായുഗം എന്നുള്ളത്, കൃപയുടെ യുഗം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചുവെങ്കിൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം ഉളവായി എന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ഉളവായി. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. മനുഷ്യൻ നന്നാകാൻ വേണ്ടി ദൈവം ന്യായപ്രമാണം കൊടുത്തു, പക്ഷേ അതിനുപരീതമായി അവിടെ പാപമാ പെരുകിയത്. അവൻ പാപത്തിലേക്ക് പോയി, ശാപത്തിന് അധീനമായി. അവിടെയാണ് ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ലോകത്തിലേക്ക് വന്നത്. ദൈവ കൃപയുടെ യുഗമാണ്. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്നേഹവാനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അത് വീണ്ടെടുപ്പിന്റെ ഒരു അനുഭവമാണ്. ഈ വീണ്ടെടുപ്പിൽ നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത് ദൈവത്തിന്റെ അളവറ്റ കൃപ മനുഷ്യരിലേക്ക് ഇറങ്ങി വസിച്ചതാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരം. അത് കൃപയുടെ യുഗമാണ്. ഈ കൃപയുടെ യുഗം അത് കർത്താ അത് കഴിഞ്ഞിട്ട് ഉള്ള വീണ്ടെടുപ്പിന്റെ യുഗമാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് അന്ത്യകാലം എന്നുള്ളത് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്തിൽ എല്ലാവരിലും പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകുന്നു. അവർ പല ഭാഷകളിൽ സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടാണ്. അപ്പൊ പത്രോലിഹ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കരുതുന്നത് പോലെ ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടല്ല, യോവേൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്ത പരിശുദ്ധാത്മ വ്യാപാരമാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്നുള്ള അരളപ്പാടിന്റെ അരളപ്പാടിന്റെ പ്രതീകമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനത്തിന് ശേഷം പെന്തക്കോസ്തിൽ ആരംഭിച്ചതാണ് ഈ അന്ത്യകാല യുഗം. അന്ത്യകാല യുഗം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. സഭ ഘോഷിക്കുന്നത്, ലോകത്തോട് ഘോഷിക്കുന്നതും ഇത് തന്നെയാണ്. ക്രിസ്തുവിങ്കിലേക്ക് തിരിക, സമയം യുഗം അന്ത്യകാലമായി എന്നുള്ളതാണ്. അന്ത്യകാലത്തിൽ ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് സഭ ലോകത്തെ ആർപ്പിക്കുന്നത്. ഈ അന്ത്യകാലത്തിന്റെ പൂർണ്ണത കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ് ഉണ്ടാകുന്നത്. ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. വഴിപാട് പുസ്തകത്തിൽ അതിന്റെ സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങളുടെ വെളിപ്പെടുത്തലാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. ഇതിന് കഴിഞ്ഞ ആഴ്ച വെളിപാട് പുസ്തകത്തിന്റെ ആദ്യ ചിന്തകൾ, ആദ്യ ഭാഗത്തെ കുറിച്ചുള്ള ആദ്യ ഭാഗത്തിന്റെ ചില ചിന്തകളാണ്, വ്യാഖ്യാനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത്. 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഉടനെ സംഭവിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ദൈവത്തിന്റെ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നോട്ട് ദ റെവലേഷൻ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ദൈവം യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. ദൈവം നമുക്ക് പല കാര്യങ്ങളും ലോകത്ത് വെളിപ്പെടുത്തും. പല കാര്യങ്ങളും ദൈവം നമ്മളോട് അരുളി ചെയ്യും. പിന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുവാൻ, ജാഗ്രതയോടെ അവനു വേണ്ടി മുട്ടുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളോട് ഇടപെടും. ദൈവത്തിന് ലോകത്തെ പറ്റിയും മനുഷ്യരെ പറ്റിയുമുള്ള ഉദ്ദേശത്തിന്റെ വെളിപാട് എന്ന് നമ്മൾ ഇതിനകത്ത് കണ്ടു. ലോകത്തെ കുറിച്ചും മനുഷ്യരെ കുറിച്ചുമുള്ള ഉദ്ദേശത്തിന്റെ വെളിപാട് എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടത്. വേഗത്തിൽ സംഭവിക്കാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ എന്ന് അവിടെ പറയുന്നു. പ്രാർത്ഥനയിൽ കൂടെ ദൈവ ഉദ്ദേശം തിരിച്ചറിയുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നമ്മള് പ്രാർത്ഥന എന്ന് പറയുന്നത് പാസീവായിട്ടുള്ള ഒന്നല്ല. നമ്മള് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കുന്നതാണ് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ ചിന്തയിൽ ഞാൻ കൃത്യമായിട്ട് ഓർപ്പിച്ചു. രണ്ടാമതായിട്ട് ഡൂലോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദം ഞാൻ പറഞ്ഞു. സെർവന്റ് ആൻഡ് സ്ലേവ് ഇത് രണ്ടായിട്ടാണ് പറഞ്ഞത്. സെർവന്റ് കാൻ ലീവ് ഹിസ് സർവീസ് വെൻ ഹി ലൈക്സ്. ഹി സ്റ്റേറ്റഡ് അവേഴ്സ് ഹി ഹാസ് സ്റ്റേറ്റഡ് അവേഴ്സ് ഓഫ് വർക്ക് ആൻഡ് സ്റ്റേറ്റഡ് അവേഴ്സ് ഓഫ് ഫ്രീഡം. അവൻ എപ്പോ വേണേ വരാം, എപ്പോ വേണമെങ്കിൽ പോകാം. അവന്റെ വേജും അവന് നിർണയിക്കാം. പക്ഷേ ഒരു സ്ലേവ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു നിലയിൽ കാണുവാനായിട്ട് ഒക്കുകയില്ല. സ്ലേവ് കംപ്ലീറ്റ് ആയിട്ട് യജമാനന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. നമ്മളൊക്കെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പരിപൂർണമായി വിട്ടുകൊടുക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ കൂടെ നിറവേറുവാൻ നമുക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നുള്ളതും ഓർപ്പിച്ചു. പഴയ നിയമ ഭാഗത്ത് പലരെയും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ ദാസൻ എന്നുള്ളത്. അവര് പ്രത്യേകമായിട്ടുള്ള അവകാശത്തിന്റെയും അധികാരത്തിന്റെയും ആയിട്ടൊക്കെയുള്ള അനുഭവത്തിൽ അത് കണ്ടു. ദൈവം ദൈവസന്നിധികൾ സമർപ്പിക്കുന്നവർ, സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതലായിട്ട് എടുത്ത് ഉപയോഗിക്കും എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. പിന്നീട് നമ്മള് ത്രീ ഫോൾഡ് ബ്ലെസ്സിംഗ് പറഞ്ഞു. ദ മാൻ ഹു റീഡ്സ് ദീസ് വേർഡ്സ് ആർ ബ്ലെസ്ഡ്. ദൈവവചനം കേൾക്കുന്നവർ, ദ മാൻ ഹു ഹിയേഴ്സ് ദീസ് വേർഡ്സ് ഈസ് ബ്ലെസ്ഡ്. ദൈവവചനം വചനം വായിക്കുന്നവര്, ദൈവവചനം കേൾക്കുന്നവരും ഭാഗ്യവാൻ. ദ മാൻ ഹു കീപ്സ് ദീസ് വേർഡ്സ് ഈസ് ബ്ലെസ്ഡ്. ദൈവവചനം പ്രമാണിക്കുന്നു. മൂന്ന് ത്രീ ഫോൾഡ് ബ്ലെസ്സിങ്സ് ആണ് പറഞ്ഞത്. ദൈവവചനം പ്രമാണിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ടു ഹിയർ ഗോഡ്സ് വേർഡ് ഇസ് എ പ്രിവിലേജ്, ടു ഒബേ ഇറ്റ്സ് എ ഡ്യൂട്ടി. ദൈവവചനം അനുസരിക്കുക എന്നുള്ളത് നമ്മിലുള്ള സ്നേഹപൂർവമായിട്ടുള്ള ഉത്തരവാദിത്വമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. പിന്നെ നമ്മൾ സെവൻ ബ്ലസ്സഡ് ഇൻ ദ റെവലേഷൻ പ്രയോഗവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വീണ്ടും അത് ആവർത്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാല് മുതലുള്ള വാക്യങ്ങളെ കുറിച്ചാണ് ഇന്നൊരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ ആസിയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നത്, ഇരിക്കുന്നവനും എഴുന്നേൽക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്ന് അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. പഴയ സാധാരണ പഴയ നിയമ ഭാഗത്ത് കാണുന്ന ആമുഖ വചനത്തോടെയാണ് യോഹന്നാനും ഈ ലേഖനം ആരംഭിക്കുന്നത്. കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആശ. ഇത് ഒന്നാം നൂറ്റാണ്ടിലെ ലേഖനങ്ങളുടെ എല്ലാ രീതി നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു ഫോർമാറ്റാണ് നമ്മൾ കാണുന്നത്. ഒരു ആമുഖമായിട്ടുള്ള ഒരു വന്ദനവും പിന്നെ അതുപോലെ തന്നെ ഒരു കൺക്ലൂഡിങ്. ഒരുപാട് പുസ്തകം 22:21 വാക്യത്തിലും ഇതിന്റെ സമാപന വാചനം കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് കൃപ, യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതും അവിടെ കാണുന്നുണ്ട്. വീണ്ടും ഇവിടെ ആസിയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഏഴ് സഭകൾ എന്ന് പറയുമ്പോൾ ആ നൂറ്റാണ്ടിൽ അവിടെ ഉള്ള ഏഴ് സഭകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിമർശ നമുക്ക് കാണുവാനായിട്ട് ഒക്കുകയില്ല. ആസിയ ഏഷ്യ മൈനർ എന്ന് പറയുന്നത് ഒരു കോണ്ടിനെന്റ് അല്ല, ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റ് അല്ല, ഇറ്റ്സ് എ പ്രോവിൻസ് ഇൻ ദി റോമൻ എംപയർ. റോമൻ എംപയറിൽ പല പ്രോവിൻസുകളുണ്ട്. അഖായി എന്ന് പറയുന്ന പ്രോവിൻസ് ഉണ്ട്, കിലിക്കിയ, കിലിക്കയിലെ തർസോസ്, ഇങ്ങനെ പല പ്രോവിൻസുകളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോവിൻസ് ആണ് ഈ ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിലെ ഏഴ് ചർച്ചുകളല്ല, പല ചർച്ചുകൾ വേറെയുമുണ്ട്. ഹിരാപോലിസ് കൊലോഷ്യ 4:13, ഹിരാപോലിസ് ത്രോവാസ് 2 Corinthians 2:12, മെലിറ്റസ് അപ്പോസ്തല പ്രവൃത്തികൾ 20:17 ഇവിടെ ഒക്കെ മറ്റ് ചർച്ചകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ 7 ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പ്രധാനമായിട്ട് 7 സഭകളെ മാത്രം ഉദ്ദേശിച്ച് അതിനുവേണ്ടി മാത്രം ഈ ലേഖനം എഴുതിയത് എന്ന് ചിന്തിക്കുന്നതിൽ അപാകതയില്ല. ദീസ് ചർച്ചസ് മൈറ്റ് ബി റിഗാർഡഡ് ആസ് ദി സെന്റേഴ്സ് ഓഫ് 7 പോസ്റ്റൽ ഡിസ്ട്രിക്ട്സ്. അങ്ങനെയും വരാം, 7 പോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ആയത് അതിന്റെ ഡിസ്ട്രിക്ട് സെന്റർ ആയതുകൊണ്ടായിരിക്കാം. ലെറ്റേഴ്സ് ഡെലിവേർഡ് ടു ദി 7 സിറ്റീസ് വുഡ് ഈസിലി സർക്കുലേറ്റ് ഇൻ ദ സറൗണ്ടിങ് ഏരിയാസ്. അങ്ങനെ വരുമ്പോൾ ഈ ഏഴ് സഭകൾക്ക് എഴുതിയാലത് എത്രയും പെട്ടെന്ന് മറ്റ് സഭകൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ പോസ്റ്റൽ ഡിസ്ട്രിക്ട്സിന്റെ സെന്റർ ആയതുകൊണ്ട് ആവാം എന്ന് ചിന്തിക്കുന്ന ഒരുമുണ്ട്. അല്ലാതെ 7 എന്നുള്ളത് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. അത് സമ്പൂർണമായിട്ടുള്ള ആ ഒരു സംഖ്യ എന്നുള്ള നിലയിൽ കംപ്ലീറ്റ്നെസ് ഫുൾനെസ് എന്നുള്ള ഒരർത്ഥത്തിൽ എഴുതുമ്പോൾ യോഹന്നാൻ സ്ലിഹ ഇത് എഴുതുന്നത് ആ 7 സഭകൾക്ക് മാത്രമല്ല, എല്ലാ സഭകൾക്കും. ഏഷ്യാമേനിലുള്ള 7 സഭകളല്ല, ലോകത്തിലെ എല്ലാ സഭകൾക്കും, ഇന്നുള്ള സഭകൾക്കും വരുവാനിരിക്കുന്ന സഭകൾക്കും എല്ലാം കൂടി എഴുതിയ ഒരു ലേഖനം എന്നുള്ള നിലയിൽ ഇതിനെ കാണാനായിട്ട് വെക്കും. അതിലെ ആ ലേഖനത്തിന്റെ ഓരോ സഭകൾക്കും ഉള്ളതിന്റെ കുറവ് തിരുത്തേണ്ടത്, അതിന് കിട്ടുന്ന പ്രതിഫലം എന്നുള്ള നിലയിൽ, അപ്പം എല്ലാ സഭകൾക്കും എല്ലാ കാലത്തെയും എന്നും ഉള്ള സഭകൾക്കുള്ള സന്ദേശം എന്നുള്ള നിലയിൽ ഇതിനെ കാണാനായിട്ട് സാധിക്കും. 7 എന്നുള്ളത് ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം ഇതിനകത്ത് ആവർത്തിക്കുന്നതാണ് ഈ 7 എന്നുള്ളത്. അതുകൊണ്ട് 7 ഒരു വളരെ വലിയ പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ട്. ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ 54 പ്രാവശ്യം 54 times ഈ 7 എന്നുള്ള സംഖ്യ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന്, എഫേസസ് കേന്ദ്രമാക്കി ഒരു വൃത്തം വരച്ചാൽ ഈ പട്ടണങ്ങൾ എല്ലാം ഈ വൃത്തത്തിന്റെ പരിധിയിൽ വരും എന്നുള്ള ഒരു ചിന്തയും ഉണ്ട്. അപ്പോൾ സെന്റർ എന്നുള്ള നിലയിൽ ഇതിനെ കാണാം. പോസ്റ്റൽ സെന്റർ മാത്രമല്ല, അല്ലാതുള്ള സെന്റർ എന്നുള്ള നിലയിലും ഇതിനെ കാണാനായിട്ട് ഒക്കും എന്നുള്ളതല്ല. രണ്ടാമതായിട്ട് കൂടെ പറയുന്നത്, ഇരുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്ന് പറയുന്നുണ്ട്. കർത്താവിന് പൊതുവായിട്ടുള്ള ഒരു ടൈറ്റിലാ വർത്തമാനം, ഭൂതം, ഭാവി എന്നീ കാലങ്ങളുടെ പ്രശ്നം ദൈവത്തിന്റെ നിത്യതയെ സൂചിപ്പിക്കാൻ ഇതെടുത്ത് കാണിക്കുന്നുണ്ട്. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലങ്ങളുടെ പരാമർശത്തിലൂടെ ദൈവത്തിന്റെ നിത്യത ഇന്നും എന്നും എന്നേക്കും എന്നുള്ള ഒരു നിലയിൽ ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. ആരാധനയിൽ കൂടെ നമുക്ക് അനുഭവോദ്യ ദൈവ സാന്നിധ്യം, വർത്തമാന കാലത്തിൽ നമുക്ക് അനുഭവേദ്യമാകുന്ന ദൈവ സാന്നിധ്യം, ഭൂതകാലത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെയും വരുവാനുള്ള ലോകത്ത് ദൈവം നടത്തുന്ന ദൈവത്തിന്റെ പദ്ധതിയെയും കൂടുതൽ വിശ്വാസത്തോടെ ഓർക്കാനും അതിൽ ആശ്രയിപ്പാനും ഇട നൽകുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് പോകും. നമുക്ക് സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വളരെ വ്യക്തമാണ്. പൂർവ്വകാലത്ത് ദൈവം നടത്തി വീണ്ടും ഭാവിയിലും അവൻ നടത്തുവാൻ പ്രാപ്തനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ചിന്ത അവിടെയുണ്ട്. പണ്ടുകാലത്ത് നടത്തിയ പുരാതനായ ദൈവം വീണ്ടും ഭാവിയിലും നിങ്ങളെ അനുഗ്രഹത്തോടെ നടത്തുവാൻ പ്രാപ്തനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഇവിടെ 7 ആത്മാക്കളെ എന്നതുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയാണ്. പരിശുദ്ധാത്മാവിന് അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കൾ യേശുക്രിസ്തുവിലൂടെ 7 സഭകൾക്കാൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെയും പൂർണ്ണത ആ ഒരു നിലയിലാണ്. ഹോളി സ്പിരിറ്റിന്റെ ഫുൾനെസ് എന്നുള്ളതാണ്. 7 ആത്മാക്കൾ എന്നുള്ള ചിന്തയിലൂടെ ഹോളി സ്പിരിറ്റിന്റെയും ചിന്ത പിന്നൂടെ പറയുന്നുണ്ട്. അവൻ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ ആദ്യ ജാതനും സൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇവിടെ 3 ഗ്രേറ്റ് ടൈറ്റിൽസ് ആർ അസൈൻഡ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇതിനകത്ത് 3 ടൈറ്റിൽസ്, ഹി ഈസ് ദ വിറ്റ്നസ്, ആൻഡ് സെക്കൻഡ് ഹി ഈസ് ദ ഫസ്റ്റ് ബോൺ, ആൻഡ് ഹി ഈസ് ദ റൂളർ ഓഫ് കിങ്സ് ഓൺ എർത്ത്. മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ആദിമ സഭയുടെ വിശ്വാസത്തിന്റെ സംഗ്രഹം എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുവാനായിട്ട് നോക്കുന്നത്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച ആദിമ സഭയുടെ വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ സംഗ്രഹം എന്നുള്ള നിലയിൽ ഇതിനെ കാണുവാൻ. വിറ്റ്നസ്, ഫസ്റ്റ് ബോൺ, റൂളർ ഓഫ് കിങ്സ് ഓൺ എർത്ത്. ഇത് കർത്താവിന്റെ പീഡാനുഭവത്തെയും ഉദ്ധാനത്തെയും മഹത്തീകരണത്തെയും സൂചിപ്പിക്കുന്നതായിട്ട് പിതാക്കന്മാർ പറയുന്നുണ്ട്. വിറ്റ്നസ് എന്ന് പറയുന്നത് പീഡാനുഭവം, കർത്താവിന്റെ പീഡാനുഭവം ആ വിന്നസിൽ കൂടെയാണ് കാണുന്നത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ പിതാവിനെ പൂർണമായി വെളിപ്പെടുത്തി, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കടന്നു വന്നു, പിതാവിന്റെ ഇഷ്ടത്തിന് വില കൊടുത്തു. കൽവരിയിൽ യാഗമാവുന്നതിന് മുമ്പ് ദശമനൻ തോട്ടത്തിൽ വെച്ച് പറയുന്നുണ്ട്, എങ്കിലും എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. അപ്പം ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിപ്പാനായിട്ടാണ് കർത്താവ് വന്നത്. തന്റെ വിശ്വസ്ത സാക്ഷ്യത്തിന്റെ പാരമ്യമായിരുന്നു ക്രൂശുമരണം. അപ്പം ക്രൂശുമരണം എന്ന് പറയുന്നത് കർത്താവിന്റെ വിറ്റ്നസിന്റെ, വിശ്വസ്തതയുടെ, സാക്ഷ്യത്തിന്റെ പാരമ്യതയാണ് ആ ക്രൂശുമരണത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന് പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത്, ആദ്യജാതൻ എന്നുള്ളത് പഴയ നിയമ കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഫസ്റ്റ് ബോൺ യഹൂദ പാരമ്പര്യത്തിൽ മെസ്സിഹായ്ക്ക് നൽകിയിരിക്കുന്ന പേര് തന്നെയാണ്. ജൂയിഷ് പാരമ്പര്യത്തിൽ പുതുസ്വത്തിന്റെ അവകാശി, 12 മക്കളുണ്ടെങ്കിലും ആദ്യജാതനാണ് പുതുസ്വത്തിന്റെ പകുതി. അപ്പോൾ ആദ്യജാതൻ എന്നുള്ളത് വളരെ പ്രാധാന്യം ഉള്ള ഒരു കാര്യം. അതുകൊണ്ട് ഇസ്രായേൽ മക്കള് യാക്കോബ് ഏശാവിനോട് പറയുന്നുണ്ട്, നിന്റെ ആദ്യ ആ അംഗീകാരം, ആ പദവി എനിക്ക് തരണം. അപ്പൊ ആ യഹൂദ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ആദ്യജാതൻ എന്നുള്ളത്. യേശുക്രിസ്തു അധികാരി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ആദ്യജാതൻ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും അവൻ റൂളേഴ്സ്, റൂളർ ഓഫ് കിങ്സ് ഓൺ എർത്ത്. ധ്യാനത്തിലൂടെ ക്രിസ്തു റോമൻ കൈസർ ഉൾപ്പെടെയുള്ള സകല പൂരാജാക്കന്മാരുടെയും അധിപതിയായി എന്നുള്ളതാണ്. എല്ലാ രാജാക്കന്മാർക്കും അധിപതിയായി. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ഒരു വലിയ സന്ദേശം നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്, കർത്താവ് മഹത്വീകരിക്കപ്പെട്ട രാജാവ്, മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു, രാജാതി രാജാവായി വാഴുന്നവനായ ക്രിസ്തു, രാജാതി രാജാവായി നമ്മളെ ഭരിക്കുന്നവനായ ക്രിസ്തു, നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നവനായ ക്രിസ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തമായ ഒരു സന്ദേശമായിട്ട് കാണുവാനായിട്ട് നോക്കും. വിറ്റ്നസ് എന്നുള്ളത് ഫോർത്ത് ഗോസ്പിലിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. കർത്താവിന്റെ പരിസര ശുശ്രൂഷയിൽ പിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തി, തന്റെ വിശ്വസ്ത സാക്ഷ്യത്തിന്റെ വെളിപ്പാടായിട്ടും അതിനെ കാണുവാനായിട്ട് ഒക്കും. ആറാമത്തെ വാക്യത്തിൽ, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്തിൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമീൻ എന്ന് പറയുന്നുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നാമത്തെ പിള്ളാട് ഹീ ലവ്സ് അസ്, ഹീ ഹാസ് ഗിവൺ അസ് റോയൽറ്റി, ഹീ മെയ്ഡ് അസ് പീസ്. ക്രിസ്തുവിന്റെ ശരീരത്തോട് സംയോജിപ്പിക്കപ്പെടുന്ന നമുക്ക് ദൈവം തരുന്ന മിസ്സിയാനിക് റോയൽ പീസ് കൂടുള്ള ഒരു പങ്കാളിത്തമാണ് ദൈവം നമുക്ക് തരുന്നത്. രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. മൂറോൻ അഭിഷേകത്തിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ പദവി എന്ന് പറയുന്നത് ഒരു പൗരോഹിത്യത്തിന്റെ വലിയ അനുഭവമാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലുള്ള പങ്കാളിത്തമാണ്. ഇവിടെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിക്കുന്നവനും. ക്രിസ്തുവിന്റെ സ്നേഹം ക്രൂശുമരണത്തോടെ അവസാനിക്കുന്നില്ല, അത് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അവൻ നമ്മെ സ്നേഹിക്കുന്നവൻ, ക്രിസ്തുവിന്റെ സ്നേഹം അത് തുടരുന്നതാ, നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. യേശു തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാകും. ഹി സെറ്റ് ഫ്രീ എന്നുള്ളത് അവിടെ പറയുന്നു. ഹി ലവ്സ് അസ് ആൻഡ് സെറ്റ് അസ് ഫ്രീ ഫ്രം അവർ സിൻസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹിസ് ഓൺ ബ്ലഡ്. Jesus made us a kingdom, priests to God. അവൻ തന്റെ രാജകീയ പുരോഹിത വംശവും പഴയ നിയമഭാഗത്തെ പുറപ്പാട് പുസ്തകം 19:6 വാക്യം, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജലവും എന്ന് ഇത്രയും കൊടുത്ത ഒരു വലിയ വാഗ്ദത്തമാണ്. പുറപ്പാട് പുസ്തകം 19:6 വാക്യം അത് ഇസ്രയേലിന് കൊടുത്ത ഒരു വലിയ വാഗ്ദത്തം ആയിട്ട് കാണാനായിട്ടുണ്ട്. 7 വാക്യത്തിൽ അവൻ മേഘാരൂഢനായി വരുന്നു, അവൻ മേഘങ്ങളുടെ മധ്യേ വരുന്നു. മനുഷ്യപുത്രന് സദൃശനായ മെസിഹ മേഘങ്ങളിൽ വരുന്നുവെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. 7 ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:13 വാക്യത്തിൽ അവൻ മേഘങ്ങളിൽ കൂടെ വരുന്നു. ഇതേ ആശയം വെളിപാട് പുസ്തകം 14:14 വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് പിന്നെ അവൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന്റെ സദൃശനായ ഒരുവൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് ഞാൻ കണ്ടു. വീണ്ടും മത്തായിയുടെ പുസ്തകം സുവിശേഷം സെന്റ് മാത്യു ചാപ്റ്റർ 24:30. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തെന്ന് സകല ഗോത്രങ്ങളും സെന്റ് മാത്യു ചാപ്റ്റർ 24:30. അവിടെയും കർത്താവ് മേഘാരൂഢനായി വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് നിന്ന് വരും, അവൻ മേഘങ്ങളിൽ മഹാശക്തിയോടും ദൈവ തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്ന് പറഞ്ഞു. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇൻ ദിസ് പാസേജ് ജീസസ് സെറ്റ് ഡൗൺ ദ മോട്ടോ ആൻഡ് ദ ടെക്സ്റ്റ് ഓഫ് ഹിസ് ഹോൾ ബുക്ക്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു ഒരു കീ മെസ്സേജാണ്. അവൻ മേഘാരൂഢനായി വരും, മഹത്വാനായ ക്രിസ്തു, ക്രിസ്തു മഹത്വത്തോടെ വരും. And his confidence in the triumphant return of Jesus Christ, which would rescue Christians in distress from the cruelty of their enemies. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ദൈവം മഹത്വാനായി വരുന്നു, അവൻ മേഘാരൂഢനായി വരുന്നു. അത് നമ്മളെ വീണ്ടെടുക്കുവാനായി അവൻ വരുന്നു, നമ്മളെ വീണ്ടെടുക്കുവാനായി കർത്താവ് കടന്നു വരുന്നു. ഇത് വളരെ പ്രധാന യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാന്റെ ഏറ്റവും വലിയ ഈ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അത് പരാജയപ്പെട്ട ക്രിസ്തു അല്ല, വിജയശ്രീലാളിതനായ ക്രിസ്തു എന്നുള്ള ഒരു. അപ്പം മനുഷ്യന് പ്രത്യാശയുള്ളത് ദൈവം ജീവിക്കുന്നു, ദൈവം പ്രതാപത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്നിവിടെ പ്രധാനമായിട്ടും ഓർപ്പിക്കുന്നു. 8 വാക്യത്തിൽ ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള വാക്കുകളാണ്. ഇത് ദൈവത്തെ പറ്റിയും ക്രിസ്തുവിനെ പറ്റിയും പറയുമ്പോൾ യോഹന്നാൻ ഈ വേദത്തിൽ ആദ്യനും അന്ത്യനും സൃഷ്ടാവും അന്ത്യ വിധാതാവും എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവം സർവശക്തനാണ്, സമ്പൂർണനായ ദൈവം, സർവവ്യാപിയായ ദൈവം എന്നുള്ള അർത്ഥത്തിലാണ്. ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനും എല്ലാം പരിപൂർണമായ ദൈവത്തിന്റെ സർവവ്യാപിത്വത്തെ കുറിച്ച്, ദൈവത്തിന്റെ സമ്പൂർണതയെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കായിട്ടാണ് ഇത് കാണുന്നത്. 9 വാക്യം അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പൗലോസ് ലീഹ യോഹന്നാൻ ലീഹ പറയുന്നത് എന്താണ്? നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന് ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. യോഹന്നാനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ. യോഹന്നാനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. കാരണം മറ്റ് ടൈറ്റിൽ ഒന്നും ഉപയോഗിക്കുന്നില്ല. ജോൺ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് നോട്ട് ബൈ എനി ഒഫീഷ്യൽ ടൈറ്റിൽ ബട്ട് ആസ് യുവർ ബ്രദർ ആൻഡ് പാർട്ട്നർ ഇൻ ട്രിബുലേഷൻ. ഹിസ് റൈറ്റ് ടു സ്പീക്ക് വാസ് ദാറ്റ് ഹി ഹാഡ് കം ത്രൂ ഓൾ ദാറ്റ് ദോസ് ടു ഹും ഹി വാസ് റൈറ്റിംഗ് വെർ ഗോയിങ് ത്രൂ. യോഹന്നാൻ അപ്പോസ്തോലിന് എഴുതാനുള്ള അവകാശം ഇതാണെന്നാണ് പറയുന്നത്. ഞാൻ അപ്പോസ്തോലിനാണെന്നോ കർത്താവിന്റെ കൂടെ പ്രവർത്തിച്ചാണെന്നോ ഒക്കെ പറയാം. പക്ഷേ ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളുടെ കഷ്ടങ്ങളിൽ കൂട്ടാളിയാ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കിത് എഴുതാനായിട്ടുള്ള അവകാശം, ഏഷ്യാമയത്തിലെ ജനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി പീഡ സഹിക്കുക, അവർ കഷ്ടപ്പെടുകയ, കൊടിയ പീഡനത്തിലൂടെ കടന്നു പോകുക. അപ്പോൾ ഈ എഴുതുന്ന ഞാനും നിങ്ങളിൽ ഒരുവനാണ് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള സന്ദേശമാണ്. നിങ്ങളിൽ നിന്ന് മാറിയുള്ള ഒരാളല്ല, നിങ്ങളോടൊപ്പം കഷ്ടത സഹിക്കുന്ന ആളാ. ഇവിടെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ഞാൻ പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഇവിടെ പത്മോസ് എന്ന് പറയുന്നത് സ്മോൾ റോക്കി ഐലൻഡ് 40 miles ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് മോഡേൺ ടൈ, ഇന്നത്തെ ടർക്കിയിൽ നിന്ന് 40 miles അപ്പുറത്തുള്ള ചെറിയ സ്ഥലമാണ്. 50 miles സൗത്ത് ഓഫ് എഫെസസ്. അന്ന് കാലത്ത് കൊടിയ ക്രിമിനൽസിനെയൊക്കെ നാടുകടത്തുന്ന ഒരു സ്ഥലമാണ് ഇത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയൊരു സ്ഥലമാണ്. പാറക്കെട്ടുകളും മാത്രം ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് അവർക്ക് അത്യാവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ കൊടുക്കുകയുള്ളൂ. അവരെ കൊടിയ ജോലികൾക്ക് ഇവരെ പണിഷ്മെന്റ് ടു ദ റിമോട്ട് ഐലൻഡ് വാസ് കോമൺ ഫോം ഓഫ് റോമൻ പണിഷ്മെന്റ്. ഇത് അന്നത്തെ കാലത്തുള്ള കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. പണിഷ്മെന്റ് ഫോർ ഹിം വുഡ് ഇൻവോൾവ് ഹാർഡ് ലേബർ ഇൻ ക്വാറീസ്. സർ വില്യം ഫ്രാൻസിസ് സേസ് ഹിസ് ബാനിഷ്മെന്റ് വുഡ് ബി പ്രൊസീഡഡ് ബൈ സ്കോർജിങ്, മാർക്ക്ഡ് ബൈ പെർപെച്വൽ ഫെറ്റേഴ്സ്, സ്കാൻഡി ക്ലോത്തിംഗ്, ഇൻസഫിഷ്യന്റ് ഫുഡ്, സ്ലീപ് ഓൺ ദ ബെയർ ഗ്രൗണ്ട്, എ ഡാർക്ക് പ്രിസൺ, വർക്ക് അണ്ടർ ദ ലാഷ് ഓഫ് ദ മിലിറ്ററി ഓവർസിയേഴ്സ്. ഇവിടെ ഈ ദ്വീപിൽ കൊണ്ടിടുന്ന ആളുകൾക്ക് കൊടിയ പട്ടിണിയും ദാരിദ്ര്യവും. അവരെ വലിയ ജോലികൾക്ക് വേണ്ടി അവരെ നിയോഗിക്കും. ഇവർക്ക് അത്യാവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ കൊടുക്കുകയുള്ളൂ. താഴെ നിലത്ത് കിടന്നുറങ്ങണം. വന്യമൃഗങ്ങളുടെയൊക്കെ പീഡയുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ അവരെ ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ഫുഡ് കൊടുത്ത് വലിയ കൊടിയ പീഡനത്തിൽ കൂടിയാണ് അവരെ കണ്ടുപിടുന്നത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ, ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളിൽ ഒരുവനാ, നിങ്ങളുടെ കൂടെ ഉള്ള ഒരുവനാ. ഇത് എഴുതുവാൻ എനിക്കുള്ള ധൈര്യം, എനിക്കുള്ള അവകാശം, ഞാൻ നിങ്ങളോടൊപ്പം കഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുള്ള വലിയ ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. സഹിഷ്ണുത എന്നുള്ളത് നമ്മൾ ദൈവാശ്രയത്തോടുകൂടെ തന്നെ ഇതിനെ അതിജീവിക്കുമ്പോഴാണ്. നമുക്ക് വരുന്ന വേദനകളും കഷ്ടതകളും ഒക്കെ പെറുപിറപ്പില്ലാതെ നമ്മൾ സഹിക്കുമ്പോൾ ആണ് അത് സഹനമായിട്ട് തീരുന്നത്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അത് പെറുപിറപ്പിന്റെയോ ഏതെങ്കിലും രീതിയിലുള്ള അസംതൃപ്തിയുടെയോ അനുഭവത്തിൽ നമ്മൾ ഈ കഷ്ടതകൾ സഹിക്കുമ്പോൾ അതിനെ സഹനം എന്ന് പറയാനായിട്ട്, എൻഡ്യൂറൻസ് എന്നുള്ള വാക്കിൽ നമുക്കതിനെ കാണാനായിട്ട് ഒക്കുകയില്ല. സാധു സുന്ദർ സിംഗ് ഒരു കഥ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. 19 വയസ്സായ ഒരു പെൺകുട്ടി, അവൾ 18-ാമത്തെ വയസ്സിൽ തളർന്നു പോയതാണ്. അവള് 18 വയസ്സ് മുതല് ഈ കിടക്കയിൽ തന്നെ കിടക്കുക. അനേകം ആളുകള് ഇവിടെ കാണാനും ഇവൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ വരും. പലരും ഇവളുടെ ഈ വേദന കണ്ട്, ഇവളുടെ ഈ അവസ്ഥ കണ്ട് ഇതിൽ പരിതപിക്കുകയും വേദനിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവളുടെ 18 വയസ്സുവരെ ഉള്ള ജീവിതം എന്ന് പറയുന്നത് അവൾ ക്രിസ്തുവിന് വേണ്ടി അവൾക്ക് നടന്നും അവൾ ചെയ്യാവുന്ന നല്ല ജോലികളും സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ച പെൺകുട്ടിയാണ്. പക്ഷേ ഇവള് പിന്നീടുള്ള അവളുടെ ജീവിതം എന്ന് പറയുന്നത് തളർന്നു കിടക്കുകയാണ്. പലരും ഇവളെ കാണുന്നുണ്ട്, ആശ്വാസവചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവളുടെ വിഷമമൊക്കെ പണ്ടത്തെ പോലെ ക്രിസ്തുവിനെ ശാസിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവളുടെ പരാതി. പക്ഷെ ഇവളുടെ ജീവിതം കണ്ടുകൊണ്ട് രണ്ട് യുവാക്കൾ, നിരീശ്വരവാദിയ രണ്ട് യുവാക്കൾ ക്രിസ്തുവിനെ കണ്ടു. അവര് പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാ? നിന്റെ ജീവിതത്തിൽ നീ അറിഞ്ഞും അറിയാതെയും വെച്ച് പുലർത്തിയ നിന്റെ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങൾ കണ്ട്, നിന്റെ ഭക്തി കണ്ട്, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ട്, നിന്റെ ഈ കിടക്കയിൽ നിനക്ക് യാതൊരു വിധമായിട്ടുള്ള വിമർശനവും ഇല്ലാതെ, യാതൊരു വിധമായിട്ടുള്ള കണ്ണുനീരും ഇല്ലാതെ ഇത് പ്രാർത്ഥനയുടെ മുഖാന്തരമായി നിനക്ക് മാറ്റുവാൻ തക്കവണ്ണം നിനക്കിടയായ സന്ദർഭത്തെ കണ്ടുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ സംഭവം സാധു സുന്ദർ സിംഗ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിൽ കൂടെ സാക്ഷിക്കാൻ, ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരാൻ, അതിൽ കൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷിയായിട്ട് നമുക്ക് ആയിത്തീരുവാനായിട്ട് ഒക്കുന്നത്. ഇവിടെ പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു വേദനിക്കുന്നവരോടൊപ്പം ആയിരിക്കാൻ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന് എഴുതുവാൻ ഇടയായതിന്റെ സാഹചര്യ ധൈര്യം പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള കാര്യവും ഇത് തന്നെയാണ്. കാരണം ആ ഒരു സഹനത്തിന്റെ പങ്കാളിത്തം അദ്ദേഹത്തിനുണ്ട്. അവസാനമായി 10-ാമത്തെ വാക്യത്തിൽ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസം എന്ന് പറയുന്നത് ലോർഡ്സ് ഡേ ആണ്. ഇവിടെ ഇതിനെ ഹിസ്റ്റോറിക്കലി ദിസ് ഈസ് ആൻ എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് പാസേജ് ഫോർ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് റെഫറൻസ് ഇൻ ലിറ്ററേച്ചർ ടു ദ ലോർഡ്സ് ഡേ. ലോർഡ്സ് ഡേയെ കുറിച്ച്, കർത്തൃദിവസത്തെ കുറിച്ച് ആദ്യമായിട്ടുള്ള പരാമർശമാണ്. The three earliest references of the Lord's Day may well be the following: Didache, the teaching of the 12 apostles. അതിനകത്ത് ഈ കർത്തൃദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത് Didache chapter 14:1. പിന്നെ അതുപോലെ തന്നെ Ignatius of Antioch's letter പറയുന്നുണ്ട്. Melitio of Sardis wrote treatise concerning the Lord's Day. ഇതിനകത്തും ലോർഡ്സ് ഡേയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസം എന്ന് പറയുന്നത് ദൈവ ജനം ആരാധിക്കുന്ന ദിവസമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ, ഏഷ്യാമേനിലെ ആളുകളൊക്കെ, ഭക്തജനങ്ങൾ, ഏഷ്യാമേനിലെ ക്രിസ്ത്യാനികളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ ഇന്ന് അവരോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. താൻ ആത്മാവ് കൊണ്ട് അവരോടൊപ്പം, പക്ഷെ ശരീരപ്രകാരം വിദൂരതയില്ല. ഇവിടെയാണ് പറയുന്നത് ആത്മവിവശനായി ഒരു എക്സ്റ്റാസിക് അനുഭവത്തിലേക്ക്, ഒരു ഹർഷോന്മാദത്തിലേക്ക്, ഒരു പുതിയ ആത്മീക അനുഭവത്തിലേക്ക് യോഹന്നാൻ ഉയർത്തപ്പെട്ടു. പത്മോസിന്റെ അനുഭവമാ, വേദനയുടെയും കണ്ണുനീരിന്റെ ഒക്കെ അനുഭവമാ. ഇവിടെ മറ്റുള്ള ദിവസത്തെ മറ്റുള്ളവർ ആരാധിക്കുന്നത് പോലെ ആലയങ്ങളിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കാനായിട്ട് ഒക്കുന്നില്ല. പക്ഷേ വിവശതയിൽ ഒരു സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഈ കർത്തൃദിവസത്തിൽ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക്, ഒരു വലിയ ആരാധനയിൽ കൂടെ സ്വർഗോന്നതികളിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ ഉയർത്തപ്പെട്ടു എന്നുള്ളത് കാണും. നമുക്ക് ഈ ആരാധനയുടെ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീവിതത്തിൽ പല, നമുക്ക് എന്നും ഈ ആരാധന നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പാഷനായിട്ട് തീർന്നു, എന്റെ ജീവിതത്തിന്റെ സർവസ്വമായിട്ട് ആരാധന തീരണം. ആരാധനയുള്ള ദിവസങ്ങളിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു വേദനയുടെ അനുഭവമായിട്ട് നമുക്ക് മാറണം. കർത്തൃ ദിവസത്തിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണമുള്ള അനുഭവത്തിലേക്ക് നമ്മൾ വരണം. This phrase means that this was an ecstasy in which he was lifted beyond the things of space and time in the world of eternity. ആത്മവിവശനായി എന്ന് പറയുമ്പോൾ കണ്ണുകൾക്ക് വിവരിക്കുവാൻ സാധിക്കാത്ത സ്ഥലകാല പരിമിതികൾക്ക് അതീതമായ ഒരു സ്വർഗീയമായ അനുഭവത്തിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. ആത്മവിശനായി അവിടെയാണ് ദൈവത്തിന്റെ ദർശനം കാണുവാനായിട്ട് നിൽക്കുന്നത്. നമുക്ക് ആത്മാവിൽ ഈ ഒരു അനുഭവത്തിലേക്ക് ഉയരുവാൻ വളരുവാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മളോട് ഇടപെടുന്ന അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ആദ്യത്തെ 10 വാക്യങ്ങളാണ് ഇന്ന് ചിന്തിച്ചത്. ഞാൻ അവസാനമായി കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ദൈവത്തിന്റെ ഇടപെടൽ വെളിപാട് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. ആരാധനയിൽ സ്വർഗോന്നതകളിലേക്ക് നമ്മൾ ഉയരുമ്പോൾ വളരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തോട് ഇടപെടും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമാക്കുവാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ജീവിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിന്തകൾ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പുതിയ ചിന്തകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്.
ഇന്നത്തെ പ്രസംഗം വളരെ ഭംഗിയായിരുന്നു, നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം, അതുപോലെ റെക്കോർഡിങ്ങും വളരെ ഭംഗിയായിരിക്കും. അതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ റിവിഷൻ അറ്റൻഡ് ചെയ്തതും വളരെ പ്രയോജനകരമായിട്ടുണ്ട്. ഇത് ധാരാളം പേർ ഇത് കൂടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ നമുക്ക് എഡ്മണ്ടൺ സെന്റ് ഗ്രിഗോറിയസ് ചർച്ചിലെ വികാരി ഫാദർ ജോർജ് വർഗീസ് അച്ഛനാണ് സംസാരിക്കുന്നത്. വളരെ നല്ലൊരു പ്രാസംഗികനാണ്, നല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആളുകൾ വരുവാൻ വേണ്ടി ശ്രമിക്കണം. കൂട്ടുകാരെയൊക്കെ ഒന്നുകൂടെ ഫോൺ ചെയ്ത് നാളത്തെ അറ്റൻഡൻസ് നല്ലതായിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർപ്പിക്കുന്നു.
നമുക്ക് നാളെ കൂടെ കഴിഞ്ഞിട്ട് നമ്മള് പകുതി നോമ്പ് കഴിഞ്ഞിട്ട് ഈസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് പലർക്കും പലയിടത്തും ഈവനിങ് പ്രെയർ ഉണ്ട്, സന്ധ്യാസ്കാരം ഉള്ളത് കൊണ്ട് നാളത്തെ കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. പ്രാർത്ഥിക്കട്ടെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള നിന്റെ സ്ലീപായാൽ നിങ്ങളെ നീ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചിന്തിക്കണമേ. ദൈവമായ കർത്താവേ, നേരമുഖയിലും എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു ദൈവമേത അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. അവിടെ അവിടെയായി ഇന്നത്തെ വചന ശുശ്രൂഷകൾ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ കേട്ട വചനങ്ങൾ ഞങ്ങൾ കൂടുതൽ അനുഗ്രഹത്തോടെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഫലം കായ്ക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അടിയന്റെ കുറവുകൾ, അടിയന്റെ ബലഹീനതകൾ ദൈവവചന പഠനത്തിന് വിഘാതമായിട്ട് തീരരുതേ. പരിശുദ്ധാത്മാവിൽ അടിയനെ എടുത്ത് ഉപയോഗിക്കണമേ. വചനം കേട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ കൂടുതൽ പഠിക്കുവാത്ത ഒന്നും ഞങ്ങൾക്ക് പ്രേരകമാവുന്ന പഠന ക്ലാസ്സുകളായി തീരുവാനെ സഹായിക്കണമേ. നാളത്തെ ശുശ്രൂഷയും തിരുസന്നിധിയിൽ തരുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ, കൃപയിൽ തിരിയണമേ. അച്ഛനെ തിരുസന്നിധിയിൽ തരുന്നു. പരിശുദ്ധാത്മാവിൽ നാളത്തെ വചനത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കണമേ. എല്ലാ ഭവനങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങൾക്കുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളുടെ ആവശ്യ ഭാരങ്ങളിൽ ആയിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായ ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഞങ്ങളോട് ഇടപെടണമേ. ഈ പ്രദേശത്ത് ഏറ്റവും അനുഗ്രഹത്തോടെ നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപകളെ ഞങ്ങൾക്ക് തരണമേ. രാത്രിയിൽ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങൾ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ ഒരുക്കുവാനും ദൈവമേ കൂടുതൽ ആത്മീയമായി വളരുവാനും തക്കുന്നുള്ള സന്ദർഭങ്ങളായി അതിനെ മാറ്റുവാൻ സ്വർഗം സഹായിക്കണമേ. എന്റെ നേതൃത്വം നൽകുന്നവരെ തിരുസന്നിധികൾ തരുന്നു. എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരെയും റീജിയണൽ സെക്രട്ടറിമാരെയും ദൈവമേ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് അനുമാമയും വിജയും ഇതിനുവേണ്ടി സഹായം ചെയ്യുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് മനോജനെയും തിരുസന്നിധിയിൽ തരുന്നു. അന്നേ തിരുമേനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവേണ്ട യാത്രയിൽ അവിടുന്ന് കാവലും സന്നിവസനുമായിട്ട് കൂടെ ഇരിക്കണമേ. ശുശ്രൂഷകളൊക്കെ വാഴ്ത്തണമേ. കൃകയിലും കാവലും ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന ഒരു ഇൻപം കൊണ്ട് പ്രതി സന്തോഷിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വിനയിക്കും തന്നെ. അമ്മേ,
ഓക്കെ, താങ്ക് യു ഓൾ. Okay, thank you everyone. Good night.